ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആത്മീയ വേദിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ വിലപ്പെട്ട ആദാസന്മാർക്കും വിശ്വസിയ പാസ്റ്റർ വിൽസൺ ജോസഫ് മറ്റ് സഹോദരി സഹോദരങ്ങൾ ബൈരങ്ങൾ എല്ലാവർക്കും യേശു കർത്താവിൻ്റെ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ഒരു നല്ല കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിലും ഒരളവിൽ നമ്മൾ മരുഭൂമിയിലാണ്. മരുഭൂമിയെക്കുറിച്ച് ഇങ്ങനെയൊരു ആശയം ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ട് പ്രതിഭാസങ്ങൾ മരുഭൂമിയിൽ ഉണ്ടാകാറുണ്ട്. ഒന്ന്, യാത്രക്കാരെയും മറ്റും ചതിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിനെ മരീചിക എന്നാണ് പറയുന്നത്. ബൈബിളിൽ ആ വാക്കുണ്ട്, മിറേജ്. ഒട്ടക സംഘങ്ങളും യാത്രക്കാരും ഒക്കെ വെള്ളമാണെന്ന് വിചാരിച്ച് അടുത്ത് ചെല്ലുമ്പോൾ വെള്ളമില്ല. അതൊരു വെട്ടിത്തിളക്കം മാത്രമായിരുന്നു. അങ്ങനെ മരുഭൂമിയിൽ യാത്രക്കാരെ ചതിക്കുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് മരീചിക. എന്നാൽ മരുയാത്രക്കാർക്ക് ഒരല്പം ആശ്വാസം കൊടുക്കുന്ന മറ്റൊരനുഭവമുണ്ട്. അതിൻ്റെ പേര് മരുപ്പച്ച എന്ന. കേരളത്തിൽ മരുപ്പച്ച എന്ന് പറഞ്ഞൊരു വാർത്താമാധ്യമമുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉഷ്ണഭൂമിയിൽ തണലില്ലാത്ത യാത്രയിൽ പലപ്പോഴും ലഭിക്കുന്ന ഒരു ചെറിയ ആശ്വാസമാണ് മരുപ്പച്ച. ഇസ്രായേൽ മക്കൾ നീണ്ട 40 വർഷങ്ങൾ സീനായി മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച ഒരു നല്ല മരുപ്പച്ച എന്ന് പറയുന്നത് 70 ഈത്തപ്പനകളും 12 നീരുറകളും ഉൾപ്പെടുന്ന കെലീം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമായിരുന്നു. ഞാൻ എന്തിനു മുഖവരിയായിട്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ലോകയാത്രയിൽ നമുക്ക് ഒത്തിരി അതേ മരീചികകളുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ വല്ലപ്പോഴും ദൈവമക്കൾക്ക് ആശ്വാസം നൽകുന്ന മരുപ്പച്ചകളുമുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മ. നമുക്ക് ഈ ലോകത്തിൽ ഒരു തണൽ, അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളതെല്ലാം മാറിപ്പോകുന്ന പ്രതിഭാസങ്ങളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയാണ് ഏറ്റവും ആശ്വാസകരം, ആനന്ദകരം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും ദൈവസന്നിധി മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നുള്ള നിലയിൽ തൻ്റെ സാന്നിധ്യം യൂണിവേഴ്സലാണ്. ആ വാക്കും ശരിയല്ല. അതിനപ്പുറത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം സർവവ്യാപിത്വമുണ്ട്. അത് ദൈവ ലക്ഷണങ്ങളിലൊന്നാണ്, തൻ്റെ സർവവ്യാപിത്വം. നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. ആ അർത്ഥത്തിൽ നരകത്തിലും ദൈവത്തിൻ്റെ സർവവ്യാപിത്വം. എന്നാൽ ഒരു പ്രത്യേക സാന്നിധ്യവും, സ്പെഷ്യൽ പ്രസൻസ്, അതെന്താണെന്ന് ചോദിച്ചാൽ യേശു തന്നെ പറഞ്ഞതാണ്, 2 or 3 പേർ കൂടുന്നിടത്തല്ല, എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ വരാൻ നോക്കാമെന്നല്ല പറഞ്ഞത്, ഞാൻ അവിടെ ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വരുന്നതിന് മുമ്പേ ഞാൻ അവിടെ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യേശു നമ്മുടെ നടുവിലുണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണ്. സമയം പരിമിതമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പ്രത്യേകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ചെറിയ ഭാഗത്തു നിന്ന് ഒരു വാക്യം ഉദ്ധരിച്ച് അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യൂദായുടെ ലേഖനം 24-ഉം 25-ഉം വാക്യങ്ങൾ അധ്യായം പറയുന്നില്ല. ടീച്ചറോ ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. എല്ലാവരും നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ഇവിടെ വായിച്ചു നിർത്തിയ ഈ വാക്യാംശം വാസ്തവത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു, അത് പ്രാർത്ഥനയാണോ ആണെങ്കിൽ അതിനകത്ത് പ്രാർത്ഥനയുണ്ട്, അതിനകത്ത് ആശംസയുണ്ടെങ്കിൽ ആശംസയുണ്ട്, അനേക ആത്മീയ മർമ്മങ്ങൾ അടങ്ങിയതായ ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ വായിച്ചു തീർത്തു. അതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു നഷ്ടമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരിമാർക്കോ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എസ്ഐ അതേ വാക്യം തന്നെ ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ ബലിതം അന്യത്തിൽ ചേർക്കുന്നത് അത്ര ശരിയല്ല എന്ന് എനിക്കറിയാമെങ്കിലും ആരോ പറഞ്ഞൊരു ബലിതം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. യൂദയുടെ ലേഖനത്തെക്കുറിച്ച് എവിടെയോ പരാമർശിച്ചപ്പോൾ ഒരാൾ പറഞ്ഞെന്നാ പറയുന്നത്, കുഴപ്പക്കാരനാണെങ്കിലും ഒരു നല്ല ലേഖനം എഴുതിയിട്ടേക്കാണ് പോയതെന്ന്. ഐസലോ, അതായത് കർത്താവ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു, അതിലൊരാള് ഒരു ഗുരുദ്രോഹിയായി മാറി. ആ മനുഷ്യനാണ് ഈ ലേഖനം എഴുതിയതെന്ന് ചിന്തിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും കാണാതിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ യൂദ അല്ല ഇതിന്റെ കർത്താവ്. ഇസ്കരിയോത്താവല്ലാത്ത യൂദ എന്ന് തന്നെ ഒരു പ്രസ്താവന വിശേഷത്തിൽ ഒരു ഭാഗത്തുണ്ട്. ഇസ്കാരിയോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠനത്തിൽ നിന്ന് ഇപ്പോൾ സമയം എടുക്കുന്നില്ല. ഏതായാലും യൂദ എന്നുള്ള പേരിൽ രണ്ട് അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. മറ്റപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ പദവിയും അതേ മാന്യതയും എല്ലാം ഈ മനുഷ്യനും അതായത് കർത്താവിനെ ഒത്തിക്കൊടുത്ത ഈ യൂദയ്ക്കും ലഭിച്ചിരുന്നു. യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക്, ആ വേക്കൻസിയിലേക്ക് രണ്ടുപേരെ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പത്രോസ് ചില വാക്കുകൾ പറയുന്നത് നിങ്ങൾ അവസരം പോലെ വീട്ടിൽ ചെന്ന് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ആ യൂദ വളരെ മാന്യമായൊരു പദവി അലങ്കരിച്ചിരുന്നവനാണ്. അവനത് നഷ്ടമാക്കി എന്നുള്ള ദുഃഖശബ്ദമാണ് അതെ അവിടെ നമ്മൾ കേൾക്കുന്നത്. മുമ്പേ കർത്താവിൻ്റെ ദാസന് കാട പക്ഷികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തു. അനുഗ്രഹം ആർക്കും പ്രാപിക്കാവുന്ന വിധത്തിലെ ദൈവം അനുഗ്രഹങ്ങളെ നൽകിയുള്ളൂ. ദൈവത്തിന് മുഖപക്ഷമില്ല. മഞ്ഞ ഒഴിച്ചപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, നമ്മളൊക്കെ ആണെങ്കിൽ നമുക്കൊരല്പം ഇഷ്ടകേട്ടുള്ള ഒരാളുടെ മിറ്റത്ത് നമ്മൾ കൊഴിക്കും എന്ന് ദൈവം എല്ലാവരുടെയും വീട്ടു മിറ്റത്ത് അത് കൊഴിച്ചു കൊടുത്തു. കർത്താവ് ദാസം പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പക്ഷെ ദൂതന്മാരെ പെറുക്കി കൊടുക്കുക, പൈസലോ അത് നമ്മൾ പെറുക്കിക്കോണം. പലഹാരമോ ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കോണം. ചിലരുടെയൊക്കെ ഭാവങ്ങളൊക്കെ ചിലടത്ത് കണ്ടാൽ ഇത്രയും തരാമേ പിന്നെ ദൈവത്തിന് ഇങ്ങോട്ട് ഉണ്ടാക്കി തന്നുകൂടെ എന്നുള്ള രീതിയിലാണ്. ഇല്ല, നമ്മുടെ ഭാഗവും ദൈവത്തിൻ്റെ ഭാഗവും. ഏതായാലും ആ യൂദ അവസാനിപ്പിച്ച അവശേഷിപ്പിച്ച വിടവ് ഒരു വലിയ വിടവാണ്. ഈ ഭാഗത്തോട് വലിയ പ്രസക്തി ഇല്ലെങ്കിലും ഞാൻ എൻ്റെ സ്വതന്ത്രമായ ആശയങ്ങളൊക്കെ പറയുക എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം. ഈ കർത്തൃവേലയ്ക്ക് വേണ്ടി ഒരാളിനെ നിയമിക്കേണ്ടി വന്നപ്പോൾ അപ്പോസ്തോലന്മാര് ചീട്ടിട്ടതായി, കാസ്റ്റിംഗ് ലോട്ട് നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഒരേ ഒരു ഭാഗത്ത് മാത്രമാണ് അത് കാണുന്നത്. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിട്ടത്. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ എന്നുള്ള മുഖവരിയോടുകൂടിയാണ് അത് ചെയ്തത്. മത്യാസിന് ചീട്ട് വീണു, മത്യാസിനെ ദൈവം അംഗീകരിച്ചില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമ്മൾ എന്തിനായി എഴുതാപ്പുറം വായിക്കുന്നു? സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് അത് ചെയ്തു കാണും എന്നങ്ങ് അടങ്ങിയാൽ മതി. എന്നാൽ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. ഈ ദൈവവേലയ്ക്ക് വേണ്ടി ഒരാൾ മുന്നോട്ട് വരുന്ന വിഷയത്തിൽ എലക്ഷൻ എന്നുള്ള ഒരു ആശയം ഇപ്പോൾ ക്രൈസ്തവ ലോകത്തിൽ ഇങ്ങനെ കൂടുതൽ വ്യാപരിച്ച് വരുന്നുണ്ട്. ആരും എന്നോട് പണങ്ങിയൊന്നും ചെയ്യരുത്. ഞാൻ അതിനോട് അനുഭാവിയല്ല. ഞാൻ എലക്ഷനിൽ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ സെലക്ഷനിൽ വിശ്വസിക്കുന്ന ആൾ. വൈസല്ലോ ആ ഭാഗം നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി അങ്ങ് വിട്ടിരിക്കുന്നു. നമുക്ക് എന്നാ ചിന്താവിഷയത്തിലേക്ക് കടന്നു വരാം. 12 അപ്പോസ്തലന്മാര് എല്ലാവരും ലേഖനങ്ങൾ എഴുതിയവരല്ല. പലരുടെ ലേഖനങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് കിട്ടാനുണ്ടെന്നല്ല, അത് എഴുതിയാൽ നമുക്കറിയില്ല. പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രൈസല്ലോ. ലേഖമർ അല്ലെങ്കിൽ താമസിച്ച് വന്നവൻ എന്നുള്ള അപരനാമമുള്ള ഒരു അപ്പോസ്തലനുണ്ട്. ഹി വാസ് വെരി ലേറ്റ് ബട്ട് ഹി വാസ് നെവർ ലീസ്റ്റ്. പ്രൈസല്ലോ. താമസിച്ച് വന്നെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നവരെ കടത്തി വെട്ടിയവനാണ് പൗലോസ്ലീഹ. ശുശ്രൂഷയിലും എല്ലാ കാര്യങ്ങളിലും ഈടേറിയ 14 ലേഖനങ്ങൾ. ഹിമാലയ പർവ്വതത്തിന്റെ ഉയരവും പസഫിക് മഹാസമുദ്രത്തിന്റെ ആഴവുമുള്ള 14 ലേഖനങ്ങൾ എഴുതി നമുക്ക് തന്നു. ആ കൂട്ടത്തിൽ 25 വാക്യങ്ങൾ മാത്രമടങ്ങിയ ഒരു കൊച്ചു ലേഖനം നമ്മുടെ മുമ്പിലുണ്ട്. അത് കർത്താവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരുത്തനായ യൂദ, തദ്ദായി എന്നോ തദ്ദേയൂസ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു അപ്പോസ്തലനാണ്. ഞാൻ ഫലിതത്തെ കുറിച്ച് മുമ്പേ പറഞ്ഞില്ല, ഒരു കൊച്ചു ഫലിതം പറയാൻ പോകാം. നമുക്കൊക്കെ മനുഷ്യപ്രകൃതി ഉണ്ടല്ലോ, അത് വെച്ചോണ്ട് ഈ പുസ്തകത്തില് പൗലോസിന്റെ 14 ലേഖനം, പത്രോസിന്റെ 2 ലേഖനങ്ങൾ, യോഹന്നാൻ അപ്പോസ്തലന്റെ 3 ലേഖനങ്ങൾ, യാക്കോബിന്റെ 1 ലേഖനം, ഈ കൂട്ടത്തിൽ യൂദയ്ക്ക് ഒരു ലേഖനം എഴുതാൻ ആരെങ്കിലും അവസരം കൊടുത്തെങ്കിൽ എന്റെ ഒരു ചിന്തയാണ്, ആ ഒരു ചെറിയ ലേഖനം നീ എഴുതണം എന്ന് പറഞ്ഞു. അതുകൂടെ പൗലോസ് ഞാൻ കൊടുത്തേ എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് അപ്പോൾ ഞാൻ എഴുതുന്നു. ഇല്ല, വലുതായാലും ചെറുതായാലും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ അതിൽ സന്തോഷിക്കണം. പറയുന്നല്ലോ, ചിലർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്താൽ ഞാൻ ആരെയും പ്രത്യേകം ഉന്നമിച്ച് പറയല്ല, ഓ ഈ സമയം കൊണ്ട് എന്നാ പ്രസംഗിക്കാൻ, അങ്ങനെ പറയരുത്. നിനക്ക് ആത്മീയം പറയാൻ ഈ സമയം കിട്ടിയുള്ളെങ്കിൽ അതങ്ങ് പറയണം ആത്മാർത്ഥമായിട്ട്. ദൈവം അതിൽ കൂടെ പ്രവർത്തി. അതുകൊണ്ട് ക്വാണ്ടിറ്റിയിലല്ല ആത്മീയത ഇരിക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റിയിലാണ് എന്ന് തെളിയിച്ച ഒരു വിശുദ്ധനാണ് ഈ 25 വാക്യങ്ങൾ എഴുതിയ യൂദ. പ്രൈസല്ലോ. ആകെ പാറ ഞാൻ ഏതോ ദിവസം പഠിച്ചു നോക്കിയിട്ട് ഇദ്ദേഹം കർത്താവിന് ഒരേ ഒരിക്കൽ മാത്രം ഏതാണ്ട് ഒരു ചോദ്യം ചോദിച്ചായിട്ടുണ്ട്, കർത്താവ് എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്ക് തന്നെ നിന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ ഈ യൂദ ഒന്ന് ചോദിച്ചതായിട്ട് വായിക്കുന്നു. അല്പം കൊണ്ടോ അധികം കൊണ്ടോ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് അതിന്റെ കൺവിൻസിലേക്ക് വരാം. എന്നാൽ ഈ സാഹചര്യങ്ങൾ അതിന്റെ മുഖവരകളും ചിലപ്പോൾ പറയേണ്ടതായിട്ട് വരും. നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി കേരളത്തിൽ ലോകവ്യാപകമായിട്ടൊന്നും പറയാം, വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു അപ്പോസ്തലനാണ് ഈ യൂദ. ഈ വേദപുസ്തകത്തിൽ ദൈവവിശ്വാസ്യമായ ദൈവിക സത്യങ്ങളാണല്ലോ നമ്മുടെ കാനോൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ, ദൈവമക്കളുടെ എല്ലാ കാര്യങ്ങളുടെയും കാനോൻ ഭേദപുസ്തകമാണ്. എന്നാൽ ഇതിന് ബദലായിട്ട് സാത്താന്റെ വ്യാപാരത്തോടു കൂടിയ വേറെ ചില റൈറ്റിംഗ്സ് അവിടെ ഇവിടെയായിട്ട് പ്രചരിക്കുന്നുണ്ട്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. അതിന്റെ പേര് സ്യൂഡോ റൈറ്റിംഗ്സ്, ഫോൾസ് റൈറ്റിംഗ്സ്, അല്ലെങ്കിൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കേരളത്തിൽ മിക്കവാറും മീറ്റിങ്ങുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുമ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും വലിയ ബാനറൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, വിശുദ്ധ യൂദ സ്ലീഹായുടെ അതെ തിരുനാൾ. അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നു അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ. എന്റെ ദൈവമേ, കിട്ടാക്കുറ്റികളെല്ലാം പുള്ളിയുടെ കൈ കൊടുത്താൽ മതി. നമ്മൾ ഏതെല്ലാം രീതിയിൽ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും പരിഹാരം കിട്ടാത്ത കാര്യങ്ങൾ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതിയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതല്ലേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട ജനങ്ങൾ അത് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ ഓടുന്നു. അത്ഭുത പ്രവർത്തകനെന്ന് അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നു. ആത്മലോകത്തിൽ ഇരുന്ന് അദ്ദേഹം ഇത് അറിഞ്ഞിട്ട് കണ്ണുനീര് പൊഴിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഈ സന്ധ്യയിൽ തുറന്ന് പറയാം. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് എനിക്ക് ഒരാളിനെ അറിയാം. ഞാൻ പറഞ്ഞു കഴിയുമ്പം നിങ്ങൾ ആളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയണം. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തുതിക്കാതെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഒരിക്കലും മറ്റാർക്കും കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനായിരുന്നു എന്നുള്ളത് അറിയാത്ത ഒരാളെങ്കിലും ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും. ഞാൻ 7 വർഷത്തിൽ പരം കുർബാന വലിയ ഒരു അച്ഛനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം. മിഥ്യയായിട്ടുള്ളതിലൂടെ യാത്ര പറഞ്ഞ കൂട്ടത്തിൽ അർത്ഥമില്ലാത്ത വസ്ത്രങ്ങളും കഥയില്ലാത്ത പുസ്തകങ്ങളും ഒക്കെ ഞാൻ വിട്ടു. ഇപ്പോൾ നിങ്ങളുടെ മരവിൽ ഞാനൊരു മനുഷ്യനായിട്ട് വന്നു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് അധികമായിട്ടുള്ളതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഞാൻ എല്ലാ മതങ്ങളുടെയും സഭാവിഭാഗങ്ങളുടെ എല്ലാം ലിറ്ററേച്ചർ വായിക്കുന്ന ഒരാളാണ്. അത് പാപമാണ്, പാപം ആണ്, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാനിവിടെ വന്നുകൊണ്ട് തോന്നും. ഞാനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയ ഒരു മനുഷ്യനാണ്. അങ്ങനെ പല കാര്യങ്ങൾ വായിച്ച കൂട്ടത്തില് ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിച്ചു. റോമൻ കത്തോലിക്ക ഹൈസ്കൂളിലാണ്. എന്റെ ടീച്ചേഴ്സിൽ 90% അച്ഛന്മാരായി. അതൊക്കെ വലിയ കഥകളാണ്, അതിലേക്കൊന്നും കടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ അവരുടെ എല്ലാ പുസ്തകങ്ങൾ വായിച്ച കൂട്ടത്തിൽ നിങ്ങൾ ഈ മലയാള മനോരമയും വായിക്കുമ്പോൾ ചിലപ്പം കാണാം, അതൊന്ന് ശ്രദ്ധിക്കണം. യൂദായോടുള്ള യൂദ തദ്ദേവസിനോടുള്ള അപേക്ഷ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊച്ചക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു അപേക്ഷയും ഞാനൊരിക്കൽ വായിച്ചതാണ്. എൻ്റെ കൂടെ തിരിക്കാൻ ആരും ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് തിരിച്ചു പോയി അവിടെ ഇരുന്നത് വായിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഏറ്റവും ചുരുക്കമാണ്, വേഡിങ് അതുപോലെ പറയുന്നില്ല. തൻ്റെ അതേ പേരുകാരനായ മറ്റൊരുത്തൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു എന്നുള്ള കാരണത്താൽ ആ പേരിനോട് മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുണ്ട ഉള്ള വിദ്വേഷത്തിന്റെ ഫലമായി, യൂദ എന്നുള്ള പേരിനോട് തന്നെ ആളുകൾക്ക് വിദ്വേഷമുള്ളതിനാൽ മറ്റേ യൂദായുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും വേദനപ്പെടുകയും ചെയ്യുന്ന പുണ്യവാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അർത്ഥം എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആരെങ്കിലും ഇവിടെ അമ്മമാരും ഒക്കെ കുറച്ച് പേരുണ്ടല്ലോ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുഞ്ഞിന് യൂദ നിങ്ങൾ പേരിടുന്നുണ്ടോ? അത് തന്നെ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ യൂദ എന്നുള്ള പേരിന്റെ അർത്ഥം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്തുതി എന്നാണ് അതിന്റെ അർത്ഥം. സ്തുതി എന്നാ പിന്നെ കൊച്ചിന് സ്തുതി എന്നുള്ള അർത്ഥത്തിലൊരു പേരിട്ടാ എന്താ കുഴപ്പം? പക്ഷെ മറ്റവനെ ഓർക്കുമ്പോൾ പ്രൈസല്ലോ, അതാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റേ യൂദ നിമിത്തം തെറ്റിദ്ധരിക്കപ്പെടുകയും അങ്ങനെ വേദനപ്പെടുകയും ചെയ്യുന്ന പുണ്യവാനി എന്നാണ് ഇദ്ദേഹത്തോട് അതേ പറയും. ഇങ്ങനെയുള്ള ചപ്പുചവറുകളുടെ എല്ലാം നടുവിൽ നിന്ന് പ്രായോഗികമായ ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിലൊന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, നമ്മൾ ആത്മീയത കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പമല്ല, അതിൻ്റെ ഗുണമാണ് അത് ദൈവം അംഗീകരിക്കുന്നത് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ലേഖനമാണ് ഈ കൊച്ചു ലേഖനം. അതല്ലോ ഞാൻ എൻ്റെതായ ഭാഷയിൽ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, പൗലോസ്ലീഹ 14 ലേഖനങ്ങൾ കൊണ്ട് സാധിച്ചത് യൂദ അപ്പോസ്തോലൻ 25 വാക്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പൈസല്ലോ പൈസല്ലോ ഞാൻ ഇതിന് എൻ്റെ സ്വന്തമായിട്ട് വേറൊരു പേരും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ പാപമുള്ള പേരൊന്നുമല്ല, ഇറ്റ്സ് എ മിനി ബൈബിൾ. ബൈബിളിനെ ഒന്ന് കണ്ടൻസ് ചെയ്താൽ, അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്താൽ, പുതിയ നിയമത്തെ ഒന്ന് ചുരുക്കി എഴുതിയാൽ അത് യൂദയുടെ ലേഖനമായിരിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അല്പം മിനിറ്റുകൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ദൈവമേ ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ആലോചന നൽകണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അത് നമുക്ക് നൽകും. ഈ എല്ലാ കാര്യങ്ങളും ഈ കൊച്ചു ലേഖനത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിരിക്കുന്നത്. ഒന്നാമത് ഇൻട്രഡക്ഷൻ, എന്നാൽ ഒന്നാം തരം ഒരു മുഖവരയോടുകൂടിയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. അതിൽ പ്ലീസ് ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ, എൻ്റെ ഫസ്റ്റ് വേഴ്സ് ഒന്ന് വായിച്ചാട്ടെ. ആ മതി മതി മതി, എനിക്ക് ആ സംബോധന മാത്രം മതി. ചില ആളുകൾ ഒരുപക്ഷെ ഞാനും ആ കൂട്ടത്തിലായിരിക്കാം ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഇന്നടത്ത് നിന്ന് വന്നതാണ്, ഇന്നാരുടെ മകനാണ്, ഇന്ന കുടുംബത്തിലെ അംഗമാണ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്നത്. എന്നാൽ എങ്ങനെയാണ് ഒരു ആത്മീയൻ ആദ്യം ചാർട്ട് ചെയ്യേണ്ടത്, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ലെങ്കിൽ യൂദയുടെ ലേഖനം വായിച്ചു നോക്കണം. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഒന്നാമത് പറയേണ്ടത്, ഒന്നാമത് പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ദാസൻ. അതേസമയം മറ്റേത് വിട്ടിട്ടില്ല, യാക്കോബിന്റെ സഹോദരൻ എന്ന് ഉള്ളതും മറന്നിട്ടില്ല, അത് രണ്ടാമതാണ്. ഞാൻ യാക്കോബിന്റെ സഹോദരനാണെന്നുള്ളത് രണ്ടാമതാണ്. എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ എംഫസിസ് ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണെന്നുള്ളതാണ്. മരിച്ചല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഒന്നാം കാര്യം എന്താണ്? നമ്മൾ മനുഷ്യരുടെ ആരാണെന്നല്ല, ദൈവത്തിൻ്റെ ആരാണെന്നുള്ളതാണ് ഒന്നാമത്തേത്. അതാണ് ഇവിടെ യൂദ നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഞാൻ ഈ കോരപുത്രന്മാരെ കുറിച്ച് ചിലതൊക്കെ പ്രസംഗിക്കാറുണ്ട്. അടുത്ത കാലം വരെ ഞാൻ അവരെ മനസ്സിലാക്കിയിരുന്നത് ഒരു കൂട്ടം തീവ്രവാദികൾ, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ എടുത്തിയാട്ടക്കാരായിട്ട് വലുതൊക്കെ പ്രവർത്തിക്കാൻ തക്കവണ്ണം അങ്ങനെ ഉള്ള കുറച്ച് ആളുകളായിട്ടാണ് ഞാനവരെ ഒരു കാര്യത്തിൽ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഞാൻ അവരെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ വായിച്ച് എന്നിപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ധാരണയൊന്നും അല്ല, അവർ നല്ല ഒന്നാം തരം ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളായി. ചുമ്മാതെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, പണ്ടൊരാളെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു യോഗത്തിൽ ആൾട്ടർ കോളിങ് ഒരു ദിവസം നടത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് വടക്കേ ഇന്ത്യയിൽ മിഷണറിയായി പോയി മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ അത് കുറഞ്ഞൊന്നുമല്ല, മരിക്കാനും ആഗ്രഹിക്കും. അടുത്ത ദിവസം ആരാന്ന് നോക്കിയപ്പോൾ മാടക്കട എന്നുകൊണ്ട് വീടി വരും. ആ ഒരു അന്തരീക്ഷത്തിലങ്ങ് ഭാവാവേശം കൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനല്ല, അടിസ്ഥാനമിട്ടവരായി. കൊരവുത്തർമാരുടെ ഒരു സങ്കീർത്തനം ഇതാണ്, 42 സങ്കീർത്തനം 1 വാക്യം, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കും പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. സഭയൊക്കെ രണ്ടാം കാര്യമാണ്, കൺവെൻഷനൊക്കെ മൂന്നാം കാര്യമാണ്, എൻ്റെ ഒന്നാം കാര്യം ദൈവം. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാവും? അവൻ ചോദിക്കുക. ഒരാത്മീയനെ തിരിച്ചറിയുന്നത് അവന്റെ അന്തർദാഹം എന്തിനു വേണ്ടി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഇംഗ്ലീഷ് വാച്ച് അറിയാവുന്ന ആളുകൾ കൂടുതലുണ്ടല്ലോ. ഈ ഹോംസിക് എന്നൊരു പ്രയോഗമുണ്ട്, ഹോംസിക്. ഞാൻ കൊച്ചിലേക്ക് ഓർച്ചിരുന്നു, വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സോക്കേറ്റായിരിക്കും നീ ഹോംസിക് എന്ന് പറഞ്ഞു. ഹോംസിക് മീൻസ് നമ്മൾ ഒന്നിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നിനു വേണ്ടി നമ്മുടെ ഹൃദയം വേദനിക്കുന്നതിനാണ് ഹോംസിക്നെസ് എന്ന് പറയുന്നത്. ഒരു ഒരു ആത്മീയനെ പിടിച്ചു കൊണ്ടുപോയി ഒരു മാർക്കറ്റിൽ നിർത്തിയാൽ, അന്ന് വൈകിട്ട് ഒരു യോഗമുണ്ട്, എന്നാ മാർക്കറ്റിൽ അതിന്റെ അധികൃതർ പറയുന്നു വൈകിട്ട് പോകാൻ ഒക്കെ അവിടെ നിൽക്കണം. അപ്പൊ അവൻ അവിടെ ഇരിക്കുമ്പോൾ സന്ധ്യയാകുമ്പോൾ ദൈവമേ ഇന്നൊരു യോഗം നടക്കുന്നുണ്ടല്ലോ, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോംസിക്. അതേസമയം തന്നെ അനാത്മീയനെ പിടിച്ചുകൊണ്ട യോഗത്തിന്റെ നടക്കിരുത്തിയാലുണ്ടല്ലോ, ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പോകുവാനിടയാകും എന്നാണ് അവന്റെ ചിന്ത. അപ്പൊ ഒരുത്തന്റെ അന്തർദാഹം എന്തിനു വേണ്ടിയോ അതാണ് അവന്റെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് പൈസലോ അൾട്ടിമേറ്റ് പോയിന്റ്. കോരപുത്രന്മാർ അടിസ്ഥാനം വിട്ട് ദൈവഭക്തന്മാരായിരുന്നു. എനിക്ക് അവരെ കുറിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും ഞാൻ അവിടെ നിർത്തുന്നു. അപ്പോൾ യൂദ നമുക്ക് കാണിച്ചു തരുന്ന നല്ല മാതൃക അവന്റെ ഒന്നാമത്തെ പരിഗണന ദൈവം എന്നുള്ളതായിരുന്നു. പ്രൈസല്ലോ. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞങ്ങളുടെ കുടുംബത്തിലെങ്ങും പെന്തക്കോസ്തുകാർ പോയിട്ട് മാർത്തോമാക്കാർ പോലും നോക്കത്താവുന്ന അകലത്തിലെങ്ങും ഞങ്ങളുടെ കുടുംബത്തിലില്ലായിരുന്നു. പ്രൈസോ അങ്ങനത്തെ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഒത്തിരി സുറിയാനി സാഹിത്യങ്ങളും സുറിയാനി പിതാക്കന്മാരുടെ അതേ ജീവിതകഥകളും അവരുടെ ചിന്തകളും ഒക്കെയാണ് ഞാൻ കൊച്ചിലേ മുതൽ ഇങ്ങനെ സ്വന്തമാക്കി വളർന്നത്. അത് ഇടയ്ക്ക് പറയട്ടെ, ഞാൻ ബന്ധുക്കൾക്കിലൊക്കെ വന്നെങ്കിലും ഞാൻ വിട്ടുപോകുന്ന ഇടത്തിൽ എല്ലാം തെറ്റും കുറ്റമൊന്നും അല്ലായിരുന്നു. ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല നല്ല ജീവിതം നയിക്കുന്ന ആളുകളും വളരെ പേരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പൈസോ നമ്മളൊക്കെ ചിലപ്പോൾ കള്ളം ഒക്കെ പറയുമല്ലോ, അവിടെ കള്ളം പോലും പറയാത്തവരുണ്ട്. പൈസലോ അക്കൂട്ടത്തിൽ നല്ല ചില ഗാനങ്ങളുണ്ട്, മാറപ്പുറയും അതുപോലൊക്കെയുള്ള ആളുകളുടെ ഗീതങ്ങളുണ്ട്. അതിലൊരു കൊച്ചു ഗീതത്തിന്റെ ഒരു അംശം എന്റെ മനസ്സിലിങ്ങനെ വന്നതിലാണ്. എല്ലാം ഞാൻ പരിശോധിച്ച ദൈവാശ്രയം അതിനേക്കായിൽ വലുതായിട്ടില്ലൊന്നും, അതിൽ പ്രിയൻ താൻ തന്നെ. ഒരു പിതാവ് സുറിയാനി പാടിയ പാട്ട് മലയാളത്തിലാക്കിയതാണ്. ഞാൻ എല്ലാ വിഷയങ്ങളും പരിശോധിച്ചു നോക്കി, എന്നാൽ ദൈവാശ്രയത്തെക്കാൾ വലുതായ ഒരു വിഷയം ഞാൻ കണ്ടെത്തിയില്ല എന്നാണ്. അതിനവിടെ ആർക്കും എതിർപ്പില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം ചില തെളിവുകൾ വേദപുസ്തകത്തിൽ നിന്ന് കാണിക്കുന്നുണ്ട്. എല്ലാം ചൊല്ലാൻ നേരമില്ലല്ലോ. സ്നേഹിച്ചിരുന്നു യൗസേപ്പ് മിസ്രയീം രാജാവായി, അതായത് പൂർവിക എഴുത്തുകളിൽ യൗസേപ്പ് മന്ത്രിയല്ലായിരുന്നു, മിസ്രയീമിലെ ആക്ടിംഗ് കിങ് ആയിരുന്നു തന്നെ എഴുതിയിരിക്കുന്നത്. യൗസേപ്പ് ദൈവഭക്തി പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് അവൻ മിസ്രയീമിന്റെ അധികാരിയായിട്ട്. പിന്നെ മോശയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. മോശ ദൈവഭക്തിയെ സ്വന്തമാക്കിയതിനാൽ കടല് മറികടക്കുവാനുള്ള കൃപ അവന് ലഭിച്ചെന്നാണ്. പൈസലോ. അങ്ങനെ അനേകരെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ സന്ധ്യയിൽ പറയുന്നത് ആത്മീയത എന്നുള്ള വിഷയത്തിന്റെ അടിസ്ഥാനം ദൈവഭക്തിയായിരിക്കും. സമൂഹ ഭക്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ഒക്കെ ആകട്ടെ, നമ്മുടെ ഒന്നാമത്തെ കാര്യം ദൈവാശ്രയം അല്ലെങ്കിൽ ദൈവഭക്തി ആയിരിക്കും. എന്നാൽ അതുകൊണ്ട് മുടിച്ചോപ്പിടല്ലേ കേട്ടോ. ചിലരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ എനിക്കിപ്പം ഒരുത്തനെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ദൈവം എല്ലാം അറിയുന്നു എന്നും പറഞ്ഞു വെച്ച് സവാഴത്തിന് പോലും പോകാതെ നടക്കുന്നവരെ കണ്ട്. അങ്ങനെ ചെയ്യരുത്. നിനക്ക് ദൈവത്തോടൊരു പ്രതിബദ്ധത ഉള്ളപ്പോൾ തന്നെ നിനക്ക് മനുഷ്യരോടും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അത് പൗലോസിരിയുടെ ഒരു ഫ്രേസാണ്. അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത ഒരു മനസ്സാക്കി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യുവരായും അത് തന്നെയാണ് പറയുന്നത്, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനായിരിക്കുമ്പോൾ തന്നെ ഞാൻ യാക്കോബിന്റെ സഹോദരനുമാണ്. പൈസലോ. യാക്കോബ് യോസേ യൂദ എന്ന് പറയുന്ന ആ രണ്ടു മൂന്ന് പേരുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൽ ഒരാളായിരുന്നു അതെ ഈ യൂദ എന്ന് പറയുന്നു. ഞാൻ യാക്കോബിന്റെ സഹോദരനും ആണ്. അത് കഴിഞ്ഞിട്ട് താൻ ആർക്ക് ഈ ലേഖനം എഴുതുന്നു എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അതൊന്നും ഞാൻ പ്രധാനപതം എടുത്ത് ഒത്തിരി വ്യാഖ്യാനിക്കുന്നില്ല, അതിന് സമയം കാണുന്നില്ല. പിതാവായ ദൈവത്താ സ്നേഹിക്കപ്പെട്ടും ക്രിസ്തുവേശുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിളിക്കപ്പെട്ട വൃതന്മാരായ ഏവർക്കുമാണ് ഇത് എഴുതുന്നത്. വേദവസം എഴുതിയിരിക്കുന്നതേ മാടക്കടയിൽ ഇരിക്കുന്നവനും പീഴി വലിച്ചേച്ച് വട്ടത്തി വട്ടത്തി പുക വിടുന്നവനും ഒന്നും എഴുതിയതല്ല. Called by God and kept for Jesus. പിതാവായ ദൈവത്താൽ വിളിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായിത്തീരുവാനായി ഒരുക്കപ്പെടുന്ന ജനത്തിനു വേണ്ടിയാണ് തിരുവെഴുത്തുകൾ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്ന ആദ്യപ്പറ്റാകുന്നില്ലെങ്കിൽ ഒന്ന് വെച്ചത്. ആ നിങ്ങൾക്ക് കൃപയും സമാധാനവും അധികമധികം വർദ്ധിച്ചു വരുമാറാകട്ടെ. പ്രേതലോ ആ ഞാനെല്ലാം ചുരുക്കി അങ്ങ് പറയാം. അത് കഴിഞ്ഞിട്ട് താൻ ഈ ലേഖനം എഴുതാൻ ഉദ്ദേശിച്ചപ്പോൾ ഈ എളിയവനായി എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ താമസദാസന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ആ സാധുരൂപനൊക്കെ എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു ദൈവദാസനാണ്. അതുകൊണ്ട് ചെല്ലോട് കുറവാണെന്ന് വിചാരിക്കരുത്. എല്ലാവരും ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്. എന്നോട് എല്ലാവർക്കും ഒരുപോലെ സ്നേഹമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ്ലോ പക്ഷേ ആരും എന്നെ വെറുത്തൊന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഈ താന് ഈ ലേഖനം എഴുതാൻ ശ്രമിച്ചപ്പോൾ ഇന്ന വിഷയം മുൻനിർത്തി എഴുതണമെന്നാണ് തൻ്റെ മനസ്സിൽ വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന സബ്ജക്ട് പ്രശ്നിക്കണമെന്ന് ഇങ്ങോട്ട് കയറി നിന്നിട്ടുണ്ട്, പക്ഷേ സബ്ജക്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെയാണ് അവിടെ പറയേണ്ടി വന്നിട്ടുള്ളത്. അതൊരു ദൈവം നടത്തിപ്പായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. താൻ എഴുതാൻ ഉദ്ദേശിച്ച വിഷയം ഞാൻ ഈ ചുരുക്കമായി ഈ പ്രസംഗിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഇതൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വെച്ചാൽ പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്തു. അതാണ് തൻ്റെ ഇന്റൻഷൻ. ഞാൻ അതിൽ എഴുതാൻ ഉദ്ദേശിച്ചപ്പോൾ അതിൻ്റെ തീം ഇന്നതായിരിക്കണമെന്ന് താൻ വിചാരിച്ചു. കോമൺ സാൽവേഷൻ, അതായത് പുതിയ നിയമത്തിൽ ആത്മരക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് എഴുതണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെല്ലാവരും ഒരു കാര്യം സമ്മതിക്കണം, പുതിയ നിയമത്തിലെ ഒന്നാമത്തെ വിഷയം അത് തന്നെയായിരിക്കണം. പ്രൈസല്ലോ. എന്നോട് ഈ നമ്മളെ കുരുക്കാനാണോ എന്നറിയത്തില്ല, ചല്ലി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ വന്ന് ഈയിടെ എന്നോട് ചോദ്യം ചോദിച്ചു, നമ്മുടെ കേരളത്തിലെ ഈ റെയ്നാൾഡ് ബോങ്കയുടെ വലിയൊരു ക്രൂസേഡ് നടക്കുന്നു എറണാകുളത്ത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഇമ്പ്രഷൻ ഒരാൾ വന്ന് ചോദിച്ചത്, തമ്പുരാനെ എനിക്ക് അറിയത്തില്ല കുരുക്കാനാണോ എന്നറിയത്തില്ല, പുള്ളി ചോദിച്ചു അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. അപ്പൊ ഞാൻ വല്ലതും വിമർശിച്ചെഴുതുമെന്നാ പുള്ളി വിചാരിച്ചു. ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യമാണ്, നടക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം സാധാരണഗതി നോട്ടീസ് അടിച്ചാൽ വരാത്തവരൊക്കെ അവിടെ കൂടുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ കൂടട്ടെ, അത് ദൈവം ഒരുക്കുന്ന ഒരവസരമാണ്. പക്ഷേ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കൈയും കാലും നീട്ടുന്ന കാര്യം മാത്രം അറിഞ്ഞിട്ട് അവരെ വിടരുത്. വൈസലോ ആത്മരക്ഷയെക്കുറിച്ച് പറയണം, ആൾട്ടർ കോളിങ് നടത്തണം, കർത്താവായ യേശുവിനെ സ്വീകരിപ്പാൻ മനസ്സുള്ളവരുണ്ടോ എന്നവരോട് ചോദിക്കണം. ഞങ്ങളിത് ഒരിക്കലും കേട്ടില്ലെന്ന് ന്യായാസനത്തിന്റെ മുമ്പിൽ അവർ പറയാനിടയാകരുത്. അത് കഴിഞ്ഞിട്ട് രക്ഷയുടെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഹീലിങ്ങോ സാമ്പത്തിക ബാധ്യതകളോ കല്യാണ കാര്യം കെട്ടിക്കിടക്കുന്നതോ ഒക്കെ പറയാൻ സൗകര്യമുണ്ട്, പറ. പക്ഷെ ആത്മരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. നമ്മൾ ഭൗതികമായി ദൈവത്തിൽ നിന്ന് എന്തെല്ലാം പ്രാപിച്ചാലും അത് മരണയോർദാന്റെ ഇക്കര കൊണ്ട് തീരും. തീലിഞ്ഞോ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ നേടിയ ആത്മരക്ഷയാണ് മരണത്തിനപ്പുറത്ത് പോകുന്നത്. ന്യായവീഴത് മുമ്പിൽ നിൽക്കുമ്പോൾ ആത്മരക്ഷയാണ് വിഷയം. വൈതലോ ജീവരക്ഷയ്ക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ, ആത്മരക്ഷയ്ക്ക് ഒന്നാം സ്ഥാനം. എന്നോട് യോജിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്തുതിച്ചാട്ട് ദൈവത്തെ. ആ അത്രയും മതി. അപ്പോ രക്ഷയെക്കുറിച്ച് എഴുതാനാണ് ഇത്. പക്ഷേ പരിശുദ്ധാത്മാവ് തന്നെ പ്രേരിപ്പിച്ചു. എങ്ങനെ? ഞാൻ എന്റെ ഭാഷയെ പറയാണ്, എന്റെ ദാസനെ നീ ഇപ്പോൾ മുൻഗണന കൊടുത്ത് എഴുതേണ്ടത് അതല്ല. കാരണം പൗലോസിയായി ഒക്കെ ആത്മരക്ഷയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റോമാലേഖനമാണെങ്കിൽ എവറസ്റ്റ് കൊടുപിടിയേക്കാൾ പൊക്കമുള്ള ഒരു ലേഖനമാണ്. മാർട്ടിൻ ലൂതർ അത് വായിച്ചേച്ചാണ് കത്തോലിക്കാ സഭയിൽ നിന്ന് ചാടിപ്പോയത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ഒരു കർമ്മപദ്ധതിയും വേണ്ട എന്ന് ദിവ്യജ്ഞാനിയായ പൗലോസ് അപ്പോസ്തലൻ അങ്ങോട്ട് പ്രൂവ് ചെയ്തത് വായിച്ചപ്പോൾ കത്തോലിക്കാ സഭയുടെ അതേ വൈദിക സേട്ടനായ മാർട്ടിൻ ലൂതർ കാർഡിനലാണ് അദ്ദേഹം പുറത്തുപോയത് റോമാലേഖനം 8-ാം അധ്യായം വായിച്ചു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനൊക്കെ ഈ കാര്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ ഉടനെ അത് അത്യാവശ്യമായിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നായിരിക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഇപ്പോൾ നീ എംഫസൈസ് ചെയ്ത് എഴുതേണ്ടത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നുള്ള വിഷയം അത് പ്രമേയമാക്കിക്കൊണ്ടാണ് നീ എഴുതേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ എന്നെ കുറിച്ചൊന്ന് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ പെന്തിക്കോസി വന്നല്ല രക്ഷിക്കപ്പെട്ടത്. ചില എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അറിയാതെ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇദ്ദേഹം ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ടു. ഞാൻ കൊച്ചിയിലെ രക്ഷിക്കപ്പെട്ടത്. ഞാൻ പ്രൊട്ടസ്റ്റന്റുകാർ ചില യോഗങ്ങൾക്കൊക്കെ പോവുകയൊക്കെ ചെയ്ത് ചെറിയ പ്രായത്തിൽ അവിടെ വെച്ച് തന്നെ ഒരു ഹൃദയ സമർപ്പണം ഞാൻ നൽകി. അങ്ങനെ രക്ഷിതനായിട്ട് ആ ബോധമുള്ളവനായിട്ടാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നീട് ബാക്കി കാര്യങ്ങളിൽ അത് അന്വേഷിക്കുകയും സത്യോപദേശം കേൾക്കുകയൊക്കെ ചെയ്ത്. മാനപ്രേമിന്റെ ഗീതത്തിൽ അങ്ങനെ ഉണ്ട്, നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാൻ വരും ഒരു ഭാഗം. അപ്പൊ ഉപദേശപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ നീങ്ങിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. കൊച്ചിയിലെ എന്നെ സ്നാനപ്പെടുത്തതാണ്. എന്റെ അമ്മ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു, ഞാനത് പല യോഗങ്ങളിലും പറഞ്ഞു. പക്ഷേ വലിയ പരിജ്ഞാനിയില്ലായിരുന്നുകൊണ്ട് എന്നെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്തു. മണ്ടുകാട്ടുവള്ളി കൊണ്ട് അടിമ വെക്കുകയും ചെയ്തു. രണ്ടും കൂടെ ചെയ്തു, അറിവില്ലായ്മ കൊണ്ട് ചെയ്ത. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എനിക്ക് അറിവ് വന്നപ്പം മണ്ടുകാട്ട് അടിമ ഞാനങ്ങ് ഒഴിപ്പിക്കും. ഒഴിപ്പിച്ച് ഞാൻ എന്നെ യേശുവിന്റെ അടിമയായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. ഞാനിപ്പോ പുണ്യാളന്റെ അടിമയോ പുണ്യാളത്തിയുടെ അടിമയോ ദൂതന്മാരുടെ അടിമയോ ഒരിക്കലും ഞാൻ ജാജിന്റെ അടിമയോ ഒരു മനുഷ്യന്റെ അടിമയോ ഒന്നുമല്ല. ഞാൻ യേശുക്രിസ്തുവിന്റെ സ്നേഹ അടിമയാണ്, ബോണ്ട് സ്ലേവ്. വൈദ്യല്ലോ, നിങ്ങളും അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസം. വിശ്വാസം എന്നുള്ളതിന് രണ്ട് പദപ്രയോഗങ്ങളുണ്ട്. ഇതൊരു ബൈബിൾ ക്ലാസ്സായിട്ട് നിങ്ങൾ വിചാരിക്കുന്നതിനും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്ന്, യേശു കർത്താവിനെ മുറുകെ പിടിക്കുന്നതാണ് ആദ്യത്തെ വിശ്വാസം. കർത്താവിന്റെ വ്യക്തിത്വത്തെ ഉറപ്പടങ്ങാൻ പിടിക്കുന്നതാണ് ആദ്യത്തെ വിശ്വാസം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അതാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസം. രണ്ടാമത്തെ വിശ്വാസം, നമ്മൾ രക്ഷകനായി വരിച്ച ആ ദേഹത്തിന്റെ അനുശാസനങ്ങളെ ജീവിത പ്രമാണമായി ഏറ്റെടുക്കുന്നതാണ് രണ്ടാമത്തെ വിശ്വാസം. ചിലോ കർത്താവ് മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ഒളിവിൽ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്ക് വരും, ആത്മാവിൽ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയി സകലരെയും അതെ സുവിശേഷീകരിച്ച് അവരെ മാമോദീസ മുക്കി നിങ്ങൾ വേർതിരിച്ചിട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാണ്ടൊക്കെ ഒന്ന് ഉപദേശിക്കണം. അപ്പൊ നമ്മുടെ ഉപദേശം വെട്ടിച്ചുരുക്കലാകരുത്. പൈസലോ, തമ്പുരാൻ കൽപ്പിച്ചത് മുഴുവൻ മറ്റുള്ളവരെ അറിയിക്കണം. പൈസലോ, ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അതാണ് രണ്ടാമത്തെ വിശ്വാസം. ഞാൻ കുറ്റം പറയുകയല്ല, കുറ്റം പറച്ചിലാണെന്ന് ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ റോമൻ കത്തോലിക്ക സഭ തുടങ്ങിയ സഭകൾക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒരു മൂല്യച്യുതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവര് ഉണ്ടാക്കിയ ഒരു ഒത്തിരി ഫോൾസ് ഡോക്ട്രിൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ പാപക്ഷമ വേണ്ടതുപോലെ കിട്ടാതെ ആത്മാവിന്റെ കടബാധ്യതയോടുകൂടി മരിച്ചു പോകുന്ന ആളുകളെ പുനരുത്ഥാനത്തിന് മുമ്പേ ഇട്ടു വറുത്ത് അവരുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം നീക്കിയെടുക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്നുള്ള ഒരു ഉപദേശം അവര് ഏറ്റെടുത്തു. അതിനെ കുട്ടിനരകമെന്നും പരുഗേറ്ററി എന്നും ഞങ്ങളുടെ പഴയ സുറിയാനി ഭാഷയിൽ ബസ്പുർഖാന എന്നും ഇങ്ങനെ പല പേരുകളൊക്കെ അതിന് പറയുന്നുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീ പഠിപ്പിച്ചാൽ അടങ്ങ് പഠിപ്പിക്കണം. എന്നാൽ ഇത്രയും നൂറ്റാണ്ടുകൾ അത് പ്രാക്ടീസ് ചെയ്ത് കോടിക്കണക്കിന് ആളുകൾ അത് വിശ്വസിച്ച് കോടി കോടിക്കണക്കിന് പണം അതിലൂടെ കത്തോലിക്കാ സഭയ്ക്ക് ലഭിച്ചു കഴിഞ്ഞ് ഈ ലോകാവസാനം അടുത്തിരിക്കുന്ന സമയത്ത് ഒരു മാർപ്പാപ്പ പറഞ്ഞ് അങ്ങനൊരു സ്ഥലമില്ലെന്ന്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ചങ്കുള്ളവന് ചങ്ക് പൊട്ടിപ്പോകില്ലേ? എങ്ങനെ സഹിക്കും ഇത്? പ്രൈസോ, ഇത്രയും നാളുകള് ഇത് ഉണ്ടെന്ന് പഠിപ്പിച്ചേച്ച് ഇപ്പൊ പറയുന്നു അങ്ങനൊരു സ്ഥലമില്ലെന്ന്. ഇനി ഞാൻ സാമ്പിൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ ചോറ് എന്താണെന്നൊന്നും അറിയാൻ സഹോദരിമാരൊക്കെ സാമ്പിൾ ഒന്നിരുന്നൊന്നും ഞെക്കി നോക്കുകയല്ലേ? അതുപോലെ ഒരു സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇതിനകത്തെ ചോറ് മുഴുവൻ ഈ പാകമാണ്. ഫോർത്ത് ഡോക്ട്രിൻ, ഇതാണ് യൂത പറയുന്നത്. നമ്മുടെ പ്രമാണം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടതായിരിക്കണം. പത്ത് കൽപ്പനയും കൂടെ മോശ. 40 ദിവസം അവിടെ പോയിരുന്നപ്പോ ഒന്നിച്ചു കൊടുത്ത അല്ലേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ? അതോ ഇങ്ങനെ നീ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിരുന്നോ? മോശയോട് ദൈവം പറയുന്നതായിട്ട്, മോശയെ നീ ഇപ്പൊ വന്നല്ലോ, എനിക്ക് എഴുതാനൊക്കെ അല്പം സാവകാശമുണ്ട്, അതുകൊണ്ട് ഒരു 5 കൽപ്പന ഇപ്പൊ കൊണ്ടുപോകും, പിന്നെ ഞാൻ സമയം പോലെ. അങ്ങനെ വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, ഒറ്റ നടയായിട്ടാണ് കൊടുത്തത്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ വൺ ഫോർ ഓൾ, എന്നേക്കും ബാധകമായിരിക്കേണ്ടതിന് ഒരിക്കലായിട്ട് കൊടുക്കുന്നു എന്നതിന്റെ അർത്ഥം. കൊടുക്കുമ്പോൾ ഒന്നിച്ചാണ് കൊടുക്കുന്നത്, അത് എന്നേക്കും ബാധകമായിരിക്കേണ്ടതിനാണ് കൊടുക്കുന്നത്. ഈ ചില സ്റ്റേഷൻ ഞങ്ങൾ പറയുന്നത് ചിലർക്ക് മനസ്സിലാകുന്ന വേണ്ടിയാ. നിങ്ങൾ നോക്കാമെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ റെയിൽവേ ലൈനിലൊക്കെ പോയി നിൽക്കാമെങ്കിൽ ഒരു കാഴ്ച കാണാം. വല്ലപ്പോഴുമാണ് ട്രെയിൻ വരുന്നത്, എന്നാ പാളം വല്ലപ്പോഴും അല്ല വരുന്നത്. പാളം അവിടെ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ പ്രമാണം അവിടെ സെറ്റാണ്. നിങ്ങൾ ഞാനും ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോ കുറിച്ചിട്ടുകൊള്ളൂ. തമ്പുരാൻ 2 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് പൗലോസ് അപ്പോസ്തലൻ ആണ് വ്യക്തമായി അവതരിപ്പിച്ചത്. അതിൽ ഒന്നാമത്തേത്, എന്റെ കുഞ്ഞേ, നീ ഈ ലോകത്തിൽ കൂടെയൊക്കെ ഓടി ഇവിടെ എത്തിയല്ലേ? പരിക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? ആ നേരം പൗലോസ് ചെയ്യാ പറയുന്നത്, എന്റെ കർത്താവേ, കൃപയാ ഞാൻ ഓട്ടം തികച്ചു. ഞാൻ ഓട്ടം, ലോകത്തിന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവള് പറയും ഞാൻ കുറെ ഓടിയതാ, ഒരു കൺസലേഷൻ പ്രൈസ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇല്ല, ഓട്ടം തികച്ചവർക്കാണ് സമ്മാനം. അത് കഴിഞ്ഞ് 2 ഒരു സപ്പുസ്ഥലം പറയുന്നത്, വിശ്വാസം കാത്തു. നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നത് വിശ്വാസം കാത്തു സൂക്ഷിക്കാനാണ്, അല്ലാതെ ഉണ്ടാക്കാനല്ല. വിശ്വാസം നിർമ്മിക്കാനല്ല നമ്മളെ ആക്കിയിരിക്കുന്നത്, അതിനെ കാത്തു സൂക്ഷിക്കാൻ. പൗലോസിന് നല്ല പ്രാഗല്ഭ്യമുണ്ട്, ഞാൻ വിശ്വാസം കാത്തു. നമുക്ക് അങ്ങനെ പറയുവാനുള്ള പ്രാഗല്ഭ്യം ഉണ്ടാകട്ടെ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം. പോരാടണം എന്ന് പറഞ്ഞാലേ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടണമെന്നല്ല, ആത്മീയ ഭാഷയിൽ അതിനുവേണ്ടി അത് സമരം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പല ആളുകളും, നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചാലും, ഞാൻ നാട്ടുമ്പുറത്ത് ആണല്ലോ കൂടുതൽ ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അവിടെ പല അറിയാം. ഈ വിശ്വാസ വിഷയങ്ങൾ വരുമ്പോ ഉണ്ടല്ലോ, ഓ അത് അവനവന്റെ ബോധ്യത്തിന് അനുസരിച്ചുള്ളതാണ്. അവനവന്റെ വിശ്വാസം അവനവനെ പൂർത്തിക്കും. നമ്മുടെ ഇടയിൽ പെന്തക്കോസ്തുകാർ വരെ അങ്ങനെ പറയുന്നുണ്ട്. എന്നാലും അവരാളിനോട് ചോദിച്ചു, എവിടെ വാക്കി വന്നു? അവനവന്റെ വിശ്വാസം അവനവനെ എന്നാണ്ടുണ്ടെന്ന് ആരാണ്ട് പറഞ്ഞു? പ്രൈസ് ഗോഡ്. ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ സൂക്ഷ്മതയുള്ളവരും ഉറപ്പുള്ളവരും നിശ്ചയമുള്ളവരുമായിരിക്കണം. വൈസ് നമ്മൾ കർത്താവിനെ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധന്മാർക്ക്, അതായത് പൊതുവിലുള്ള അവകാശമാണ് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. വൈസലോ എക്സസ് മീ, എന്നെ പോലെ വലിയൊരു കൂടെ ഉണ്ടോ എന്നറിയാൻ ഞാൻ ഞാൻ ചോദിക്കുന്നത്. യോത്തോ സഭയിൽ നിന്നൊക്കെ ഈ കൃപയിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൈയെത്തും. ഓ പ്രൈസോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് പെന്തക്കോസ്തു ആരംഭിക്കും നമുക്കില്ല കേട്ടോ, നമ്മൾ ഇടയ്ക്ക് വന്നതാ. ആ ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുമ്പോഴേ ഒത്തിരി രസമുള്ള കാര്യങ്ങളുണ്ട്. ഈയിടെ ഒരാള് ഇപ്പൊ അതുപോലെ ദീർഘമായി കഴിഞ്ഞു. എന്നിട്ടും വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ ചിലരുടെ വീര്യം കാണണം. ഒരപ്പച്ചൻ ഒഴിക്കല് ഈ വിശ്വാസ പ്രമാണം ചൊല്ലിയതാ, എങ്ങനെയും ജീവിക്കുന്ന ഒരപ്പച്ചനാ കേട്ടോ, പക്ഷെ വിശ്വാസ പ്രമാണം ചൊല്ലിയ കാര്യം വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ ആവേശം അങ്ങോട്ട് കയറിയിട്ട് പുള്ളി പറഞ്ഞു, മിക്കാലും കുസ്തന്തീനോസിലും പോലീസിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ കുസ്തന്തീസ് പോലീസ് എന്നറിയത്തില്ല പുള്ളിക്ക്, പോലീസ് എന്നുള്ള വാക്കിന് പട്ടണമെന്ന അർത്ഥമൊന്നും അറിയത്തില്ല, പോലീസിലും വിശ്വസിക്കുന്നു പറഞ്ഞു. നീ എന്തെങ്കിലും വിശ്വസിച്ചാ പോരാ, നീ ദൈവത്തിന്റെ പ്രമാണത്തിൽ വിശ്വസിക്കണം. അത് വിശുദ്ധന്മാർക്ക്, അല്ലെങ്കിൽ അവിടെ വിശുദ്ധന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് സഭയെ ഉദ്ദേശമാണ്. സഭയ്ക്ക് ദൈവം ഫലമേൽപ്പിച്ച സത്യങ്ങളിൽ നീ വിശ്വസിക്കുന്നവനായിരിക്കണം. അപ്പൊ ഈ രണ്ട് വശങ്ങളും വിശ്വസിക്കുന്നവനാണ് സത്യവിശ്വാസി. ഒന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനും ക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ വിശ്വസിക്കുന്നവനുമായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് യൂദാലേഖനത്തിന്റെ മെയിൻ സ്ട്രീം. ഇനി ഞാൻ കമ്പി വാക്കൾ പോലെ പറഞ്ഞ് നിർത്താം. വിലയേറിയ കർത്തദാസൻ എന്നോട് പറഞ്ഞു, മിനിറ്റുകളെ സംബന്ധിച്ചൊന്നും പാരപ്പെണ്ട, എന്നാലും അദ്ദേഹം അങ്ങനെ എന്നോട് ഔദാര്യം കാണിച്ചെങ്കിലും ഞാൻ സുബോധമുള്ളവനായിരിക്കണമല്ലോ. പൈസലോ ഞാൻ അതെ തക്ക സമയത്ത് നിർത്തിക്കൊള്ളാം. ക്രിസ്തോ ഇവിടെ തന്റെ ലേഖനത്തിന്റെ ഇന്റൻഷൻ താൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ഇനി താൻ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, ആത്മീയ പാതയിൽ അല്ലെങ്കിൽ ഈ ആത്മീയ ഓട്ടക്കളത്തിൽ, ഈ പോർക്കളത്തിൽ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയാതെ മുറിവേറ്റ് വീണവരായ ഒത്തിരി ആളുകളുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയട്ടെ, ഞാനും ഒരു മനുഷ്യനല്ലേ. ഞാൻ ഈ പഴയ നിയമത്തിലെ ചില ഭാഗം വായിക്കുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. അത് ഒത്തിരി അങ്ങനെയുള്ള രംഗങ്ങളുണ്ട്. അതിൽ ഒന്ന് ശിമിച്ചോ എൻ്റെ കഥ വായിക്കുമ്പോൾ ഭയങ്കര, എന്റെ ദൈവമേ അപാരമായ അഭിഷേകം പ്രാപിച്ചവന, കള്ളു കുടിക്കരുതെന്നല്ല അവന് കിട്ടിയ പ്രമാണം, മുന്തിരിത്തോട്ടത്തിൽ കൂടെ നടന്നു പോകരുതെന്ന്, ഉഗ്രവൃതമാണ്. അത് പ്രാപിച്ച് അസാധാരണ ശക്തി നേടി ഫലസ്തീനരുടെ ഇടയിലേക്ക് വെല്ലുവിളിയോടെ കയറി ചെന്നവനാണ്. ഫലസ്തീനരെ തോൽപ്പിച്ചിട്ട് ഇസ്രയേലിനെ രക്ഷിക്കാനായിട്ട് കടന്നുപോയവനാണ്. പക്ഷേ ഒടുവിൽ നമ്മൾ അവന്റെ ചിത്രം കാണുന്നത് അവരുടെ കൂടി ഇരുന്ന് കളിവിനോദങ്ങൾ പറയുന്നു, മദ്യപിക്കുന്നു, അടുത്ത പറയാൻ എനിക്ക് ഇഷ്ടമില്ല, സദാചാര വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. വൈതലോ ദൈവം ഒരു പരിധി വരെ സഹിക്കും. പക്ഷെ ഒടുവിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ, കണ്ണുപൊട്ടിയവനായിട്ട് ചക്കുകാലയ്ക്ക് പകരം വട്ടം കറങ്ങി അവർക്ക് ധാന്യം പൊടിച്ചു കൊടുക്കുക, പെരസ്കരെ പോഷിപ്പിക്കാനായിട്ട് പുള്ളി വട്ടം നടക്കുകയായിപ്പോൾ, നടക്കടാന്നും പറഞ്ഞ് പെരസ്കര് മുതുകത്തടിക്കുകയാണ്. ആരാ അടിച്ചെന്ന് അറിയത്തില്ല, കണ്ണുപൊട്ടി, ആരാ കരയാത്തത്. ഒടുവിൽ അവന്റെ കരച്ചില് നമ്മൾ കേൾക്കുന്നു, എന്റെ ദൈവമേ എന്റെ കണ്ണുകൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ, ഇതിനൊരു പ്രതികാരം ചെയ്യും. ദൈവം തമ്പുരാൻ അപാര കരുണയുള്ളവനാ കേട്ടോ, അല്ലെ പിന്നെ നമ്മളെല്ലാം കൂടി ഇവിടെ വന്നിരിക്കും. ഇപ്പോൾ വൈസലോ കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ പ്രസംഗിച്ചപ്പോൾ ഞാൻ അബുദാബിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, വിദ്വാന്മാര് യേശുവിനെ കാണാൻ ഇറങ്ങി വഴി തെറ്റി നക്ഷത്രം വിട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞാൻ തുറന്നു പറഞ്ഞു, നക്ഷത്രം നിർത്തിയാൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ ആ നക്ഷത്രം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി, ഞാനും വാശിക്കൊട്ടെന്ന് പറഞ്ഞാലല്ല. പക്ഷെ തമ്പുരാൻ കരുണയുള്ളവനായതുകൊണ്ട് ഇവരുമാരെന്ന് വരെ ആ നക്ഷത്രം നിർത്തിക്കൊടുത്തു. വൈസലോ അല്ലൊരു വെയിറ്റിംഗ് സ്റ്റാർ, അവർക്ക് വേണ്ടി ആ നക്ഷത്രം കാത്തു നിന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്താ ആവശ്യം വിടരുത്, വീണുപോയ അനേക ആളുകളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ സാധിക്കും. അതിൽ സാമ്പിള് ചിലത് മാത്രം യൂദ പറഞ്ഞിരിക്കുന്നത് ഞാൻ മുൻതൊട്ട് കാണിക്കാം. ഒന്ന്, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഒരിക്കൽ ഈ കേരളത്തിൽ വെച്ച ഒരാൾ എന്നോട് ചോദിച്ചു, രക്ഷ നഷ്ടപ്പെടുവെന്ന്. അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, രക്ഷ നഷ്ടപ്പെടുവെന്ന്. ഞാൻ എന്താ ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെ വിഷമിച്ചു. അപ്പൊ പെട്ടെന്ന് എത്താ ഒരു വാക്യം എന്റെ മനസ്സിൽ കൊണ്ട് നദിയിലായിരുന്നു, രക്ഷിച്ചിട്ട് നശിപ്പിച്ചെന്ന്. കർത്താവ് ജനത്തെ ഇസ്രായേലിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അതുകൊണ്ട് രക്ഷ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടമായി പോകും. എന്ന് വേദപുസ്തകം പറയുന്നു. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഇസ്രയേൽ ജനമാണ്. പെസഹായും ചോരത്തെളിയും ആചരിച്ച് അതെ ചെങ്കടൽ കടന്ന് അഗ്നിമേഘ തൂണുകളുടെ സംരക്ഷണം ഏറ്റുവാങ്ങി അതെ മാറാ മതിലമാക്കിയപ്പോൾ അതിന്റെ വീതം കുടിച്ച് അതുപോലെ തന്നെ കാടയിറച്ചിയിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം പാറയിൽ നിന്നുള്ള നീരൊഴുക്കുകൾ ആസ്വദിച്ച് അങ്ങനെ പോയ ജനങ്ങൾ എല്ലാവരും കനാനിലെത്തിയില്ല. അതുകൊണ്ട് രക്ഷ കാത്തു സൂക്ഷിക്കണം. അതാണ് ആദ്യം യൂത എടുത്തു കാണിക്കുന്നത്. പീപ്പിൾ ഓഫ് ഇസ്രയേൽ അവർ നിലനിന്നില്ല എന്നുള്ളത് വായനക്കാർ അറിയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്ന് നോക്കിയാൽ രണ്ടു മൂന്നെണ്ണം എടുത്ത് കാണിക്കാൻ പോവാണ്. വേറൊന്ന് ഫോൾ ഓഫ് ഏഞ്ചൽസ്, ദൂതന്മാരുടെ പതനം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായൊരു പദവിയിലിരുന്ന ആളാണ് ലൂസിഫർ. നമ്മുടെ ഇടയിൽ ഈ തീപ്പെട്ടിക്കൊക്കെ ലൂസിഫർ എന്ന് ലൂസിഫർ മാറ്റത്തിന്റെ പേരിട്ട് കേട്ടോ. അത് ഈ ജ്യോതി തിളക്കത്തെ കാണിക്കുന്നതിന് ആ വാക്ക്. പക്ഷെ ഈ ഇന്നാളെ ഒരു യോഗത്തിന് വന്നപ്പോ ഒരാൾ എന്നോട് പറയും അവിടെ ആർക്കാണ്ട് ലൂസിഫർ കയറി. ലൂസിഫർ കയറുകയില്ല, വീണുപോയ ദൂതനെ കാണും കയറി തന്നെ ഉള്ളൂ. ലൂസിഫർ പറഞ്ഞ തേജോമയൻ എന്നാണ്. വൈസലോ തേജോമയനായിരുന്നു അവനിപ്പോ അന്ധകാരത്തിന്റെ പ്രഭുവായി. പല നിറങ്ങളുള്ള ചോക്ക് ഒരാളുടെ കൈ കൊടുത്തേച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഉപയോഗിച്ച് വിജാസിന്റെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞ കറുത്ത ചോക്കെ ഉപയോഗിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ മനസ്സിൽ പിശാചൊരു അങ്ങനെ ഒരു രൂപിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഡിസ്കറേജ്. അവൻ ഒരിക്കൽ നല്ല തേജസ്സുള്ളവനായി സൗന്ദര്യപൂർണനായി ദൈവത്തെ വിട്ടതോടുകൂടി അവൻ്റെ എല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതൊരു സാധനപാഠമായി യൂത ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ആ ലിസ്റ്റിൽ വേറെ പലരുടെയും കാര്യങ്ങളുണ്ട്. ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന് സ്വതന്ത്രം ദൈവത്തോട് മത്സരിച്ച കോരഹ് തുടങ്ങി അനേകം ആളുകളെ അത് നിലനിൽക്കാൻ കഴിയാതെ പോയതിൻ്റെ സാക്ഷികളായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. പോലെ ഒരു കോടതിയിലാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിയമപരമായിട്ടൊക്കെ നല്ല അറിവുള്ള ആളുകൾ കാണും ഇവിടെ. ചിലപ്പോൾ ഈ ഒരു കേസ് വിധിക്കുന്നതിന് മുമ്പേ സാക്ഷികൾ ആവശ്യമാണ്. ഏത് കേസ്? ഒരു സാക്ഷി പോരാ, മൂന്ന് സാക്ഷി വേണമെന്നില്ല. അപ്പൊ കോടതിയിലെ മിനിമം എന്ന് പറയുന്നത് രണ്ട് സാക്ഷികളാണ്. രണ്ടോ മൂന്നോ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് മിനിമം രണ്ടുപേരാണ്. രണ്ടുപേര് തമ്മിൽ ഐക്യമത്യപ്പെടണം. പക്ഷെ പാലയ്ക്ക പിരിഞ്ഞു പോലുള്ള ഐക്യം പോരാ. ഈ പാലയ്ക്കാരുടെ ഐക്യം അറിയാമോ? പാലയ്ക്ക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അതെ, അതിലെ ഞെട്ടൊന്നാ, പക്ഷെ മുഖങ്ങൾ പുറത്തോട്ട്. അങ്ങനത്തെ ഐക്യം പോരാ, ശരി ഐക്യമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ദൈവസഭ ഇസ്രയേൽ വീണുപോയത്, ഇസ്രയേലിൽ നിന്ന് രക്ഷിക്കപ്പെട്ട, ഒരു സമയം വരെ പാട്ടുകൾ പാടിയതായ വിശുദ്ധന്മാർ വീണുപോയത്, പിശാച് വീണുപോയത്, ഇങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചിട്ട് എന്നാ വീണുപോയവരുടെ എല്ലാം കഥ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവുന്നല്ല അദ്ദേഹം പറഞ്ഞത്. വീണുപോയവരെ എടുത്തു കാണിച്ചിട്ട് അദ്ദേഹം ഒടുവിൽ ആശംസിക്കുന്നത് വീഴാതെ വണ്ണം. അതാ നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ നിന്നുകൊണ്ട് ഒത്തിരി പിന്നാറ്റത്തിൽ പോയ ആളുകളുടെ കാര്യമെല്ലാം ചരിത്രത്തിൽ നിന്ന് എനിക്ക് ഓർമ്മയുള്ളവരുടെ എല്ലാം കാര്യം പറഞ്ഞിട്ട് നാളെ അങ്ങോട്ട് പോയി തലയും കുത്തി വീണാ വല്ല പ്രയോജനമാണ്? ഞാൻ വീണുപോയവരുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇതിൽ നിന്നൊരു ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതാ. ലെസ്റ്റ് ഐ ഫോൾ, ഞാൻ വീഴാതിരിക്കണമെന്നാണ്. വീഴാതിരിക്കണം, അങ്ങനെ പാട്ടില്ലേ, വീഴാതെ നിൽക്കുവാൻ നീ തൂണ ചെയ്യണേ എന്ന നായകനെ, ഈ മാരും തുടർന്നിടുവാൻ വീഴാതെ നിൽക്കുവാൻ നീ തൂ എന്നാത്മ നായകനെ, ഈ മാരു വൈയൻ പിൻപിൽ ചെങ്കാടൽ മുൻപിൽ വൈരി ദുരിതാമൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതാമൻ ചു കാണുന്ന നേരം വീഴാതെ നിൽക്കുക. ചെയ്യേനെ ഞാത്മനായകനെ ഈ മരു വാസം തുടർ നീടുവാൻ, ഈ മരു ഇതല്ലോ ഞാൻ ചെറുപ്പ പ്രസംഗത്തിലെ ഈ പിള്ളേരുടെയൊക്കെ ഉദാഹരണം പറയാറുണ്ട്. എന്നാ അറിയോ, ഈ പിള്ളേര് പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിക്കും, ചില പിള്ളേർ രാത്രി മുഴുവൻ ഇന്ന് ഉറക്കളയും. പഠിച്ചോ, അവരുടെ ആത്മാർത്ഥയ്ക്കൊന്നും കുറവൊന്നുമില്ല. പക്ഷെ നീ എത്ര സമയം ഉറക്കളച്ചിരുന്നു എന്നുള്ളതല്ല വിഷയം, നീ എത്ര സമയം ഇരുന്ന് വായിച്ചു എന്നുള്ള ആ വിഷയം അതല്ല വിഷയം, ജയിച്ചോ എന്നുള്ളതാണ് വിഷയം. ജയിച്ചല്ലോ. നല്ല അന്തം പ്രാപിക്കുന്നില്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും അതിൽ അർത്ഥമൊന്നുമില്ല. സംഭവങ്ങളുടെ ബാഹുല്യം അല്ല വിഷയം. ജയിച്ചല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ പ്രസംഗിച്ചപ്പോൾ ഗോലിയാത്തിനെ കുറിച്ച് പറഞ്ഞു. ഗോലിയാത്തിൻ്റെ വെച്ചുകെട്ടുകൾ, അവൻ്റെ ആയുധങ്ങൾ, അതൊക്കെ വർണ്ണിച്ചു തീർക്കാൻ പ്രയാസമാണ്. ദാവീദിന് ഒരു വെച്ചുകെട്ടുമില്ല, ഒരു വെച്ചുകെട്ട് ഇട്ട് കൊടുത്തു. ചൗലായ വിളിച്ചു, അവൻ കൊച്ചനാണേലും നമ്മുടെ വടച്ചട്ട കൂടെ അവൻ ഇരിക്കട്ടെ, അപ്പോൾ സംതിങ് കൂടെ ഇരിക്കുമ്പോൾ അവന് കുറച്ചുകൂടെ ശക്തി ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. അവൻ അതും വലിച്ചുകൊണ്ട് കുറേ നേരം നടന്നു. 3.5 അടി നീളമുള്ള ഒരുത്തൻ 6.5 അടിക്കാരൻ്റെ ഉടുപ്പ് ഇട്ടുകൊണ്ട് നടന്നാൽ ശരിയാകും. അതുകൊണ്ട് ഇത് അധികപ്പറ്റാന്നും പറഞ്ഞിട്ട് കൊടുത്തു. ഒടുവിൽ ഒരു കൊച്ചു ഉടുപ്പ് ഇട്ട് ഒരു ചെറിയ കവണയും കയ്യിലെടുത്ത് തോട്ടിൽ നിന്ന് ഇന്നലെ പെറുക്കി വെച്ചതല്ല, വരുന്ന വഴിക്ക് പെറുക്കിയ 4-5 കല്ലും ഉണ്ടായിരുന്നു കയ്യിൽ. പ്രയോജോ പാരമ്പര്യവും ഇല്ല പറയാൻ, ഒന്നുമില്ല, ആരുടെയും ദൃഷ്ടിയിൽ ഒന്നും തനിക്ക് അഭിമാനിക്കാനില്ല. പക്ഷേ തനിക്ക് ആകെപ്പാടെ ഉള്ളത് എന്നാന്ന് ചോദിച്ചാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ തലയ്ക്ക് നിപ്പുണ്ട്. ഏത് പ്രശ്നം വരുമ്പോഴും ആ യഹോവയെ മുൻനിർത്തിക്കൊണ്ടാണ് ദാവീദ് മുന്നോട്ട് നീങ്ങിയത്. എന്റെ പഠനം ശരിയാണെങ്കിൽ രണ്ട് സന്ദർഭങ്ങളിലെ യഹോവയെ മുൻനിർത്താൻ കഴിയാതെ പോയുള്ള ഒന്ന് ബത്ത്ശേബയുടെ കേസിലും പിന്നെ ജനത്തെ എണ്ണുന്ന കേസിലും. ഈ രണ്ട് സന്ദർഭങ്ങളിൽ യഹോവയെ മുമ്പിൽ നിർത്താൻ വിട്ടുപോയി, അതിന്റെ ഗതികേട് അനുഭവിക്കുകയും. ഏത് പ്രശ്നവും വരട്ടെ, യഹോവ തലക്കൽ നിൽക്കട്ടെ, ഗോലിയാത്ത് അതിനേക്കാൾ ചെറുതായിരിക്കും. മേ സ്റ്റോപ്പ്. ഇനി ഞാൻ പ്രസംഗം നീട്ടുന്നില്ല. യൂദയുടെ കൊച്ചു ലേഖനത്തിൽ നിന്ന് വളരെ അതേ ചിന്തകൾ, വളരെ പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുക. നമുക്കെല്ലാം വിടയാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്കും ബാധകമാകട്ടെ. വീഴാതെ വണ്ണം എവിടെ? മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിൽക്കുവാൻ അതിനുള്ള ഭാഗ്യം എനിക്ക് നിങ്ങൾക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും എന്നെ വിശ്വസിച്ച അതിനുവേണ്ടി സെൻറ്റ് കർത്താസിന് വളരെ നന്ദി അർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന എനിക്കായി ചോദിച്ചുകൊണ്ടും ഞാൻ ഈ വാക്കുകൾ